aspects to our relationship with God.
ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിലെ രണ്ട് ഭാവങ്ങളുണ്ട്.
First of all, what God does for us, and secondly, what we do for God.
പ്രാഥമികമായിട്ട് ദൈവം നമുക്കായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, രണ്ടാമതായിട്ട് നമ്മൾ ദൈവത്തിനായിട്ട് എന്ത് ചെയ്യുന്നു.
And in our churches, most of the time, the preaching we hear is what we must do for God.
നമ്മുടെ സഭകളിലെ ധാരാളമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സന്ദേശം എന്തെന്നാൽ, നമ്മൾ ദൈവത്തിനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിന് ഊന്നൽ കൊടുത്തുള്ള കാര്യം.
We must take up the cross.
നമ്മൾ ക്രൂശ് എടുക്കണം.
We must deny ourselves.
നമ്മൾ നമ്മളെ തന്നെ വെറുക്കണം.
We must love others. We must forgive others.
മറ്റുള്ളവരെ സ്നേഹിക്കണം, അവരെ ക്ഷമിക്കണം.
And we hear so many exhortations.
അതിനുള്ള പല ഉത്സാഹിപ്പിക്കുന്ന വചനങ്ങളും നമ്മൾ കേൾക്കും.
And most of us, if we are honest, we have to say we find it very difficult to keep all these commandments.
സത്യസന്ധതയുള്ളവരാണെങ്കിൽ നമ്മൾ പലരും പറയേണ്ടിയിരിക്കുന്നു, ഈ കൽപ്പനകൾ പ്രമാണിക്കുക നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്.
And I think some people have resigned themselves to accept defeat till the end of their lives.
അവരുടെ ജീവിതത്തിന്റെ അവസാന കാലത്ത് തോൽവി സമ്മതിക്കുക, അംഗീകരിക്കുക എന്നുള്ളത് പല ആൾക്കാർക്കും പ്രയാസമുള്ള ഒരു കാര്യമാണ്. അവർ അതിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞവരുമാണ്.
Many people have to admit that they are not experiencing the promise that sin shall not rule over you.
പല വിശ്വാസികളും ഹൃദയപൂർവ്വം സമ്മതിക്കേണ്ട ഒരു കാര്യമുണ്ട്, പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല എന്നുള്ള ഒരു വചനം അവരുടെ ജീവിതത്തിൽ സത്യമായിട്ട് തീർന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം.
They are not experiencing being led by the Holy Spirit.
പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ സത്യമായി തീർന്നിട്ടില്ല.
They find it so difficult to rejoice always.
എല്ലായ്പ്പോഴും സന്തോഷിക്കുക എന്നുള്ളൊരു കാര്യം വളരെ ബുദ്ധിമുട്ടായിട്ട് അവർ അനുഭവിക്കുന്നു.
Give thanks in everything.
ഏത് സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി കരയേറ്റുന്ന കാര്യവും.
To be anxious for nothing.
ഭാവിയെക്കുറിച്ചുള്ള കാര്യത്തിൽ ഉത്കണ്ഠയാകുന്നതിൽ വിട്ടുനിൽക്കുന്നതിലും.
Free from the love of money.
ദ്രവ്യാഗ്രഹം വിട്ടൊഴിയുന്ന കാര്യത്തിലും.
And so many exhortations in the New Testament.
പുതിയ നിയമത്തിൽ കാണുന്ന പല ഉത്സാഹിപ്പിക്കുന്ന വചനങ്ങളും ഉണ്ടെങ്കിൽ തന്നെ.
And it was like that in my life too.
എന്റെ ജീവിതത്തിലും അവിധത്തിൽ തന്നെയായിരുന്ന കാര്യങ്ങൾ.
Till I saw it was because I was imbalanced.
എന്റെ ജീവിതത്തിലെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നതുവരെ.
God has given us two legs to stand on.
നമുക്ക് നിൽപ്പാനായിട്ട് ദൈവം നമുക്ക് രണ്ട് കാലുകൾ നൽകിയിട്ടുണ്ട്.
But if you deliberately neglect that and decide to stand on one leg,
നമ്മൾ ബോധപൂർവ്വം ആ കാര്യം മറന്നു കളഞ്ഞിട്ട് ഒരു കാലിൽ നിൽപ്പാനായിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ,
and walk with one leg,
ഒരു കാലും കൊണ്ട് നടക്കുന്നവരുമാണെങ്കിൽ,
you can do that. You can sort of hop around and move.
ഒരു കാലം കൊണ്ട് നിങ്ങൾക്ക് നടക്കുകയും സഞ്ചരിക്കുക സാധ്യമാണ്.
But life is going to be very difficult for you.
എന്നാൽ നിങ്ങളുടെ ജീവിതം തികച്ചും ദുസ്സഹമായിരിക്കും.
Walking will be difficult, even standing will be difficult.
നടക്കുന്നത് മാത്രമല്ല നിൽക്കുന്നത് പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും.
So there are two sides to our Christian life, like two legs.
നമുക്ക് രണ്ട് കാലുകൾ ഉള്ളതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും രണ്ട് ഭാഗങ്ങളുണ്ട്.
And I want you to honestly examine yourself before God today and see whether you are perhaps imbalanced, and that is the reason why so many things are not being fulfilled in your life.
ഇന്ന് സദ്യാസമയം ദൈവത്തിന് മുമ്പാകെ സത്യസന്ധതയോടുകൂടി നിങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ, ഏത് ഭാഗത്താണ് നിങ്ങളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചിന്തിപ്പാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു.
Let me tell you one thing, that every single commandment of Jesus Christ can be obeyed.
നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തുവിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കത്തക്കത് തന്നെയാണെന്നുള്ള ഒരു കാര്യം.
We as earthly fathers will never ask our children to do something we know they cannot do.
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യവും ഭൂമിയിലെ പിതാക്കന്മാരായ നമ്മൾ അവരോട് ആജ്ഞാപിക്കാറില്ല.
We will not ask them to carry 300 kilos on their head and punish them if they don't carry it.
300 കിലോ തലയിലേറ്റുവാനും അവരത് ചെയ്യാതപ്പോൾ അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ദോഷികളായ പിതാക്കന്മാരല്ല നമ്മൾ.
Do you think God will ask us to do anything which is impossible?
അസാധ്യം എന്ന് പറയുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുവാനായിട്ട് നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെ കൽപ്പിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
And so when we see commandment after commandment after commandment that we are not able to obey,
കൽപ്പനകൾക്ക് പുറകെ വീണ്ടും വീണ്ടും കൽപ്പനകൾ കാണുകയും നമുക്കത് ചെയ്യുവാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും?
Even a simple thing like don't let the sun set on your anger.
കോപിച്ചാൽ നിങ്ങൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കൽപ്പന കാണുമ്പോൾ
ദാറ്റ് മീൻസ് റിസോൾവ് ഓൾ യുവർ ബിറ്റർനെസ്സ് ആൻഡ് ക്വാറൽസ് ബിഫോർ യു ഗോ ടു ബെഡ്
നിങ്ങൾ കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ വഴക്കുകളും കയ്പുകളും ചണ്ടകളും ഒക്കെയും തീർക്കുക നിരപ്പിലേക്ക് വരിക
ഹൗ മെനി ക്രിസ്ത്യൻ മാരിഡ് കപ്പിൾസ് കാൻ സേ ദേ ഡു ദാറ്റ്
വിവാഹിതരായ എത്ര ക്രിസ്തീയ ദമ്പതികൾക്ക് ഇത് സത്യസന്ധതയോടെ സാക്ഷിപ്പാൻ
സാധിക്കും ലവ് യുവർ എനിമീസ് ഡോണ്ട് യു ഗോട്ട് ടു ലവ് ഓൾ യുവർ എനിമീസ്
നിങ്ങളുടെ എല്ലാ ശത്രുക്കളെയും സ്നേഹിക്കുന്ന ഒരു കൽപ്പന
നൗ ദീസ് ആർ കമാൻഡ്സ് ഓഫ് ജീസസ്
ഇതൊക്കെയും യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്
ഹി സെഡ് ഇഫ് യു ഗെറ്റ് ആംഗ്രി വിത്ത് സംവൺ യു കണ്ടിന്യൂ ലൈക് ദാറ്റ് യു ആർ ഇൻ ഡേഞ്ചർ ഓഫ് ഹെൽ
നീ സഹോദരനോട് കോപിച്ച് സംസാരിച്ചാൽ നീ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്ന് യേശുക്രിസ്തു പറയുന്നു
ഹി സ്പോക്ക് സോ സ്ട്രോംഗ്ലി അഗൈൻസ്റ്റ് ലസ്റ്റിംഗ് വിത്ത് ഔർ ഐസ്
നമ്മുടെ കണ്ണുകൊണ്ട് മോഹിക്കുന്നതിനെ കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ അവൻ സംസാരിച്ചു
ആൻഡ് ദേർ ആർ ലോട്ട് ഓഫ് ക്രിസ്ത്യൻസ് ഹു വാച്ച് ഇന്റർനെറ്റ് പോർണോഗ്രഫി ആൻഡ് ദേ ഡോണ്ട് ഗെറ്റ് കൺവിക്റ്റഡ് അബൌട്ട്
ഇറ്റ് ഇന്റർനെറ്റിലെ അശ്ലീലമായിട്ടുള്ള സൈറ്റുകൾ പോവുകയും അത് തുടർമാനം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളുണ്ട്
ഈവൻ മാരിഡ് പീപ്പിൾ
വിവാഹിതരായവർ പോലും
ആൻഡ് They confess it, oh Lord, forgive me. They live in an endless cycle of sinning and then confessing and sinning again and confessing again. Never seem to break out of that cycle.
അവരെ ആ ഒരു വൃത്തത്തിന്റെ ഉള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നവരാണ് പാപം ചെയ്യുന്നു ഏറ്റുപറയുന്നു വീണ്ടും പാപം ചെയ്യുന്നു ആ വൃത്തത്തിന് പുറത്തേക്ക് അവർ വരുന്നില്ല.
You need to ask yourself whether there is some key that we have missed somewhere.
നമ്മോട് തന്നെ ചോദിക്കണം ഈ വൃത്തത്തിന് പുറത്തു വരാനുള്ള താക്കോൽ നമ്മൾ എവിടെയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം
വി ഹാവ് നോട്ട് ബീൻ സഫീഷ്യന്റ്ലി ഫൗണ്ടഡ് ഓൺ വാട്ട് ഗോഡ് ഹാസ് ഡൺ ഫോർ അസ് ഇൻ ക്രൈസ്റ്റ്
യേശു ക്രിസ്തുവിൽ ദൈവം നമുക്കായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല അതാണ് ഇതിന്റെ രഹസ്യം
We hear a lot of things in the church of what we must do.
നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട് ദൈവസഭയിൽ.
But very little about what God has done for us.
ദൈവം നമുക്കായിട്ട് ചെയ്ത കാര്യങ്ങൾ തുലോം വിരളമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്.
Now, this is not true in other churches.
എന്നാൽ മറ്റു സഭകളിൽ ഇത് ഇങ്ങനെയല്ല.
They hear a lot about what God has done for them and they are never told what they got to do for God.
അവർ പിതാവ് ദൈവം അവർക്ക് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ധാരാളം കേൾക്കുകയും അവർ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ കുറച്ചും കേട്ടിട്ടുള്ളൂ
As I have traveled around Christendom,
ഞാൻ ക്രിസ്തീയ ലോകത്തിൽ സഞ്ചരിച്ചതിൽ നിന്ന് ഫലമായിട്ട്
I see a lot of people standing on their right leg alone. A lot of people standing only on their right leg.
പല ആൾക്കാരും അവരുടെ വലത്തുകാലിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്
Whole churches, everybody standing on their right leg.
എല്ലാ കാര്യങ്ങളും അവരെ ആ ഒരു കാലിൽ നിന്നുകൊണ്ട് ചെയ്ത്
കണ്ടിട്ടുണ്ട്
എന്നാൽ വേറൊരു സഭയിൽ ചെല്ലുമ്പോൾ ബാക്കിയുള്ള അവിടെ ഉള്ളവരൊക്കെയും അവരുടെ ഇടത് കാലിൽ നിൽക്കുന്നത് ഞാൻ
കണ്ടിട്ടുണ്ട്
രണ്ട് കാലിൽ നിൽക്കുന്ന സഭയിലുള്ള വിശ്വാസികളെ കാണുക വളരെ
ബുദ്ധിമുട്ടുള്ള കാര്യമാണ്
ഈ രണ്ട് സഭാഭാഗങ്ങളിലും ഉള്ള ആൾക്കാർ അവർ അസ്ഥിരരാണ്
യു മസ്റ്റ് ഹാവ് എ ബാലൻസ് ഇൻ യുവർ ലൈഫ് To understand what God did for you in Christ, then to know what you are to do for Him.
ക്രിസ്തുവേശുവിൽ ദൈവം നിങ്ങൾക്കായിട്ട് ചെയ്തിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊരു ബോധ്യം നിങ്ങൾക്കുണ്ടായെങ്കിലും ശേഷം മാത്രമേ ദൈവത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുവാൻ കഴിയൂ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ബോധ്യം ലഭിക്കുകയുള്ളൂ.
Or we can use another example.
ഉദാഹരണത്തിന് വേറൊരു കാര്യം ഇങ്ങനെ എടുക്കാം.
See, in a building, there are two parts.
ഒരു കെട്ടിടത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്.
One is hidden, one is visible.
ഒന്ന് മറഞ്ഞിരിക്കുന്നത് ഒന്ന് പ്രത്യക്ഷത്തിൽ കാണുന്നത്
The hidden part is the foundation.
മറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനമാണ്
Visible part is the superstructure.
നമുക്ക് കാണാൻ കാണുന്നത് അതിന്റെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഭാഗമാണ്
Now, when we look at a building, we only see the superstructure.
നമ്മൾ കാണുമ്പോൾ അതിന്റെ പുറമേ ദൃശ്യമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ
But anyone who knows a little bit about building knows that the strength of a building is not in the superstructure it is in the foundation
kettadathe kurichu alpam engilum ariyavunnavarku ariyam aa kettadathinte balam ennathu adinte adisthanathe adisthanapaduthiyaanu irikkunnathu
and if the foundation is weak the building will collapse
adisthanam balahinamaanengil aa kettadam thagarnadi
you know now and then you read in the papers of some building collapsing
നിങ്ങൾക്കറിയാം പത്രങ്ങൾ നിങ്ങൾ വായിക്കുന്നുണ്ട് അവിടെ ഇവിടെ ചില കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിനെ കുറിച്ച്
വെരി ഓഫൻ ദ പ്രോബ്ലം ഈസ് വിത്ത് ദ ഫൗണ്ടേഷൻ
പലപ്പോഴും അതിന്റെ മൂലകാരണം അതിന്റെ അടിസ്ഥാനം നന്നല്ല എന്നുള്ളതാണ്
ആൻഡ് എ ക്രിസ്ത്യൻ ഹു സിൻസിയർലി ട്രൈങ് ടു ഡു വേരിയസ് കമാൻഡ്മെന്റ്സ് ഫോർ ഗോഡ്
വളരെ വിശ്വസ്തയോടെ ദൈവത്തിന്റെ കൽപ്പനകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്ത്യാനി
ഹി സഡൻലി ഹിയർ വൺ ഡേ ഹി കൊളാപ്സസ്
നിങ്ങൾ കേൾക്കുന്നു ഒരു ദിനം അവൻ വീണിരിക്കുന്നു
ഹി ബാക്ക്സ്ലൈഡ്സ്
അവൻ പിന്മാറ്റം അടഞ്ഞിരിക്കുന്നു
ഹൗ How did that happen?
എങ്ങനെയാണ് സംഭവിച്ചത്?
Exactly like the building that collapsed.
ആ കെട്ടിടം തകർന്നു വീണതുപോലെ തന്നെ.
That means there was not enough of a foundation in their life.
എന്തെന്നാൽ അവന്റെ ജീവിതത്തിലെ അടിസ്ഥാനം ശരിയായിട്ടുള്ളതല്ലായിരുന്നു.
In the New Testament,
പുതിയ നിയമത്തിൽ
there is a very clear teaching on foundation and superstructure.
അടിസ്ഥാനത്തെ കുറിച്ചും സ്ട്രക്ചറിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള ഒരു പഠിപ്പിക്കൽ പുതിയ നിയമത്തിലുണ്ട്.
Jesus spoke about the man who built on sand, he didn't have a foundation.
മണലിൽ മേൽ പണിത അടിസ്ഥാനമില്ലാതെ പണിതവനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് യേശുക്രിസ്തു പറഞ്ഞത്.
If you turn to Ephesians,
എഫേസ്യ ലേഖനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിച്ചാൽ,
this is one of those wonderful books where both these things are mentioned equally.
രണ്ട് കാര്യങ്ങളും സമദത്തോടെ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് എഫേസ്യ.
And the Holy Spirit inspired Paul to write this letter.
പൗലോസിനെ പരിശുദ്ധാത്മ നിയോഗത്താൽ ഈ ലേഖനം എഴുതുമ്പോൾ,
you know, in Ephesians there are 6 chapters.
നിങ്ങൾക്കറിയാമല്ലോ എഫേസ്യ ലേഖനം 6 അധ്യായങ്ങളാണ്.
And it's divided exactly into 2.
അത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്.
In the first 3 chapters there is not even one commandment.
ആദ്യ മൂന്ന് അധ്യായങ്ങളിൽ ഒരു കൽപ്പന പോലുമില്ല.
It's amazing to have a portion of scripture where there are no commandments.
ഒരു കൽപ്പനകളും ഇല്ലാത്ത ഒരു തിരുവചന ഭാഗം കാണുക എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ കാര്യമല്ലേ?
Have you ever heard a message without any commandments?
ഒരു കൽപ്പന പോലും ഇല്ലാത്ത ഒരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
Well, you're not told to do anything. Preacher gets up and he doesn't tell you to do anything.
ആ പ്രസംഗി ഒരു കാര്യവും നിങ്ങൾ അനുസരിപ്പാനായിട്ട് പറയുന്നില്ല.
I think in our churches you may almost never hear it.
നമ്മുടെ സഭകൾ അങ്ങനെയുള്ള സന്ദേശങ്ങൾ നിങ്ങൾ ഒരിക്കൽ പോലും കേട്ടിട്ടുണ്ടാകില്ല.
You may hear it in some charismatic churches.
ചില കരിസ്മാറ്റിക് കൂട്ടായ്മകളിൽ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടായിരിക്കാം.
But that is a major portion of the New Testament teaching.
പുതിയ നിയമം പഠിപ്പിക്കുന്ന ആ മേജറായിട്ടുള്ള ഭൂരിഭാഗമായിട്ടുള്ള ഭാഗമാണ്.
God did for us in Christ.
ക്രിസ്തുയേശുവിൽ ദൈവം നമുക്കായിട്ട് ചെയ്ത പ്രവൃത്തികൾ.
I want you to take this seriously, my dear brothers and sisters.
എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ കാര്യം ഗൗരവപൂർവമായിട്ട് നിങ്ങൾ എടുപ്പാൻ ഞാൻ നിങ്ങളെ
വിളിക്കുന്നു. Because I think this has been a very serious lack in our preaching.
നമ്മുടെ സന്ദേശങ്ങളിലുള്ള ഒരു വലിയ കുറവായിട്ട് ഞാൻ അതിനെ കാണുന്നു.
I think many brothers and sisters in our churches are totally sincere.
നമ്മുടെ സഭയിലുള്ള പല സഹോദരി സഹോദരന്മാരും വളരെ ആത്മാർത്ഥതയുള്ളവരാണ്.
They are sincerely trying to please God and they are failing.
അവർ ആത്മാർത്ഥതയോടെ ദൈവത്തെ പ്രസാദിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു, ശ്രമിക്കുന്നു, അവർ പരാജിതരാകുന്നു.
And that's why they need to understand what the first 3 chapters of Ephesians talks about.
അതുകൊണ്ട് അവർ എഫേസ്യ ലേഖനം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ എന്തു പറയുന്നതിനെക്കുറിച്ച് അറിയണം.
No commandments.
അവിടെ ഒരു കൽപ്പനയുമില്ല.
No exhortation.
അവിടെ ഒരു ഉത്സാഹിപ്പിക്കുന്ന വചനങ്ങളുമില്ല, പ്രബോധനങ്ങളുമില്ല.
Only telling us what God did in Christ.
ക്രിസ്തു യേശുവിൽ ദൈവം നമുക്കായിട്ട് ചെയ്ത ആ വലിയ പ്രവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു.
And the next 3 chapters
അടുത്ത മൂന്ന് അധ്യായങ്ങൾ
are full of commandments and exhortations telling us what we should do for the Lord.
മുഴുവനും കൽപ്പനകളും പ്രബോധനങ്ങളും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്.
See, that's the balance.
അവിടെയാണ് ആ സന്തുലിതാവസ്ഥ നമ്മൾ കാണുന്നത്.
Those are the 2 legs.
അതാണ് നമ്മുടെ രണ്ട് കാലുകൾ കുറിക്കുന്നത്.
What God did for us in Christ and what we are to do for Christ.
ക്രിസ്തുയേശുവിൽ ദൈവം നമുക്കായിട്ട് ചെയ്തതും അതിന് പ്രതിപകാരമായിട്ട് നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ ചെയ്യേണ്ടതും.
It's not only in Ephesians.
അത് എഫേസ്യ ലേഖനത്തിൽ മാത്രമല്ല.
You read it in Romans.
റോമാ പുസ്തകം വായിക്കുക.
The first few chapters are what God has done for us in Christ.
ക്രിസ്തുയേശുവിൽ ദൈവം നമുക്കായിട്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആദ്യത്തെ അധ്യായങ്ങൾ പ്രതിപാദിക്കുന്നു.
Then you read in chapter 12, 13, 14, 15 what we are to do.
12, 13, 14 അധ്യായം വായിക്കുമ്പോൾ നമ്മൾ എന്തിന് ദൈവത്തിനായിട്ട് പ്രതിവാരം ചെയ്യണമെന്നുള്ളത്.
But notice, always first the Holy Spirit speaks about what God has done.
പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ദൈവം നമുക്കായിട്ട് ക്രിസ്തുയേശുവിൽ ചെയ്ത കാര്യമാണ്.
And it's very humbling for us to first recognize that.
ഈ കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് നമ്മളെ തന്നെ വളരെ താഴ്ത്തേണ്ട ഒരു കാര്യമാണ്.
Part of our pride it lies in the fact that we feel we can do such a lot of things for God.
നമ്മൾ നിഗളികളെ അഹങ്കാരികളായതിനാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ദൈവത്തിനായിട്ട് ചെയ്യാം എന്നൊരു ബോധ്യം നമ്മൾ കുടികൊള്ളുന്നു.
And I tell you that is why we fail.
അതുകൊണ്ടാണ് നമ്മൾ പരാജിതരാകുന്ന ഒരു ദുഃഖ സത്യം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
Even though we have preached about victory over sin in our churches for many years.
ജയജീവിതത്തെക്കുറിച്ച് നമ്മുടെ സഭകളിൽ നമ്മൾ ധാരാളം വർഷങ്ങൾ പ്രസംഗിച്ചതിന് ശേഷവും
there are very few people who can boldly testify that God has done that in their life.
വളരെ സത്യസന്ധതയോടെ സാക്ഷിപ്പാൻ, ദൈവം എന്റെ ജീവിതത്തിൽ സത്യമാക്കിയതെന്ന് സാക്ഷിപ്പാൻ കഴിവുള്ളവർ വളരെ ചുരുക്കം.
വെരി ഫ്യൂ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ദേ കൻ സേ ഗോഡ് ഹാസ് ഡൺ ദാറ്റ് ഇൻ ഔർ ലൈഫ് ആൻഡ് ഇൻ ഔർ ഹോം.
ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ഭവനത്തിലും ദൈവം ആ പ്രവൃത്തി ചെയ്തു എന്ന് സാക്ഷിക്കാൻ കഴിവുള്ള, സത്യസന്ധതയോടെ സാക്ഷിപ്പാൻ കഴിവുള്ള,
ഈവൻ ആഫ്റ്റർ ഹിയറിംഗ് ഇറ്റ് ഫോർ 20 ഇയേഴ്സ്,
20 വർഷത്തെ ഈ സന്ദേശം ശ്രവിച്ചതിന് ശേഷവും,
what is the guarantee that it'll, anything will change in the next 20 years?
അടുത്ത വർഷം നിങ്ങളുടെ ജീവിതത്തിൽ
മാറ്റം ഉണ്ടാകും. In the next 20 years.
അടുത്ത 20 വർഷങ്ങളുടെ ഈ പ്രസംഗം കേൾവിക്ക് ശേഷവും നിങ്ങളുടെ ജീവിതത്തിൽ വ്യതിയാനം സംഭവിക്കുന്നുള്ളതിന് ഗ്യാരണ്ടി എന്ത്?
You know, there, with many people, their attitude is, well, if it doesn't happen, it doesn't happen.
ആൾക്കാരുടെയും ഹൃദയത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്, ആ നടന്നില്ലെങ്കിൽ നടന്നില്ല.
You know, the religion in our country, in India,
നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ മതങ്ങൾ,
the basic religion of Hinduism,
അതിന്റെ അടിസ്ഥാന മതം എന്ന് പറയുന്നത് ഹിന്ദു മതം.
There is an attitude of, well, this is my lot in life, I have to just accept it.
ഇത് എന്റെ വിധിയാണ്, ഞാൻ ഇതുകൊണ്ട് കഴിക്കണം എന്ന് വിശ്വസിക്കുന്ന ഹിന്ദു മതം.
If I am poor, I'll be poor.
ഞാൻ ദരിദ്രനാണെങ്കിൽ ഞാൻ ദരിദ്രനായിട്ട് എന്റെ ജീവിതകാലം കഴിക്കണം.
If I'm and so we apply that to Christians, if I'm defeated, okay, I'll be defeated.
ആ ക്രിസ്തു മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായ നമ്മൾ അതിലേക്ക് വരുമ്പോൾ പറയും, ഞാൻ പരാജിതനായിരിക്കും.
If my we hear wonderful things in the church, but it's not like that in our home, and I don't think it'll ever improve in our home either.
സഭയിൽ നമ്മൾ ശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ കേൾക്കും, എന്നാൽ എന്റെ ഭവനത്തിൽ അങ്ങനെയല്ല. അത് അങ്ങനെ വിശ്വസിക്കാത്തപ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഭവനത്തിൽ മാറ്റമൊന്നും സംഭവിക്കില്ല.
The wife thinks, as long as I got this husband, things are not going to change.
ഭാര്യ പറയും, ഈ ഭർത്താവ് ഇങ്ങനെയായിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഒരു മാറ്റം ഉണ്ടാകില്ല.
She doesn't realize her husband thinks exactly the same way. As long as I got this wife, I don't think anything will change.
ഭർത്താവ് ആ വിധത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നുള്ള കാര്യം അവൾ അറിയുന്നില്ല, ഇവൾ എന്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഗുണം വരികയില്ല.
It's got nothing to do with your husband or your wife. It's got to do with whether you have understood what God has done for you in Christ.
ഭാര്യയും ഭർത്താവും അവിടെ വിഷയമല്ല. ദൈവം ക്രിസ്തു യേശുവിൽ നിനക്കായിട്ട് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചൊരു അടിസ്ഥാന അറിവ് നിനക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കാര്യം.
So I want to try and preach to you a message today.
ഇന്ന് ഞാൻ നിങ്ങളോട് സന്ദേശം പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാൽ,
I'll try my best not to give any commandments.
ഞാൻ ബോധപൂർവ്വം ഒരു കൽപ്പനകൾ നൽകാതിരിക്കാനും ഒരു പ്രബോധനം നൽകാതിരിക്കാനും ഞാൻ ശ്രമിക്കും.
I'll try and preach like Paul preached in Ephesians 1, 2 and 3.
എഫേസ്യരിലെ സഭയോട് പൗലോസ് എപ്രകാരം 1 മുതൽ 3 വരെയുള്ള അധ്യായത്തിൽ പ്രസംഗിച്ചോ അത്തരത്തിൽ പ്രസംഗിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കും.
And it will be 100% scriptural.
അത് 100% തിരുവചനത്തിൽ നിന്ന് തന്നെയായിരിക്കും.
Well, if you say we have to do something, we have to believe it. That's all. That means when you, the Bible says God did this, if I don't believe it, of course nothing will happen in
me.
But this is so important, dear brothers and sisters. This may be the missing key why you have missed something in the Christian life.
നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ താക്കോൽ ഇവിടെയാണ് കിടക്കുന്നത്.
You got to make sure this foundation is absolutely strong and firm in your life.
നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിലെ ഈ അടിസ്ഥാനം തീർത്തും ഉറപ്പുള്ളതും ആ ഭാരമേലിട്ടതുമാണ് നിങ്ങൾ ബോധ്യമാക്കുക.
So many young people, you need to be founded in this truth.
ഈ സത്യത്തിൽ അടിസ്ഥാനപ്പെട്ടതായി തീരേണ്ട വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്.
Okay, let's turn to Ephesians chapter 1.
എഫേസ്യരുടെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നുവരാം.
I'm not going to go into every verse.
എല്ലാ വാക്യങ്ങളും കൂടി കടന്നുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
But I'll take certain important verses.
പ്രാധാന്യമേറിയ വചനങ്ങൾ നമ്മൾ എടുത്ത് സംസാരിക്കാം.
That tell us what God has done for us in Christ.
ക്രിസ്തു യേശുവിൽ ദൈവം നമുക്കായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം.
What do we have to do?
നമുക്ക് എന്താണ് ചെയ്യേണ്ടത്?
Believe that God did that.
ദൈവം നമുക്കായിട്ട് ക്രിസ്തുവിൽ ചെയ്തു എന്ന് വിശ്വസിക്കുക.
And if you have difficulty believing it, ask the Holy Spirit to convince you about it.
വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നിങ്ങളെ വിശ്വസിക്കാനായിട്ടുള്ള സഹായത്തിനായിട്ട് അപേക്ഷിക്കുക.
Okay, the first thing we need to see.
പ്രാഥമികമായിട്ട് നമ്മൾ കാണേണ്ട കാര്യം ഇതാണ്.
This is verse 3 of Ephesians chapter 1.
എഫേസ്യർ 1:3.
Blessed be God and Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in the heavenly places in Christ.
സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ.
So here is telling us what God has done for us in Christ.
ക്രിസ്തു യേശുവിൽ പിതാവ് നമുക്കായിട്ട് ചെയ്ത കാര്യമാണ് ഇവിടെ പ്രതിപാദിച്ചത്.
Not what he is going to do.
അവൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമല്ല.
He is not saying God wants to bless you with every blessing.
സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും പിതാവ് നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നല്ല അവൻ പറഞ്ഞത്.
He is saying what God has already done.
നിനക്കായിട്ട് ചെയ്തു കഴിഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്.
What has He already done?
അവൻ എന്താണ് നമുക്കായിട്ട് ചെയ്തു കഴിഞ്ഞ
കാര്യം? He has blessed us.
നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു.
With what?
എന്തിനാൽ?
With every single spiritual blessing.
സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും.
That means every blessing of the Holy Spirit.
അതെന്താണ് അർത്ഥമാക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ എല്ലാ ദാനങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു.
See, unless I recognize that He has already blessed me with every blessing in the Holy Spirit, I will not be able to receive it.
ഞാൻ ഈ കാര്യം മനസ്സിലാക്കാത്തിടത്തോളം കാലം എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഈ ദാനം അനുഭവിച്ചറിയാൻ സാധ്യമല്ല.
These blessings are not material, they are spiritual.
ഇത് ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളല്ല, ആത്മീയ അനുഗ്രഹങ്ങളാണ്.
In the Old Testament, the blessings were material.
പഴയ നിയമത്തിൽ ഇതൊക്കെയും ഭൗതിക അനുഗ്രഹങ്ങളെ കുറിക്കുന്നതായിരുന്നു.
God promised them a land.
ദൈവം ധാരാളം വസ്തുവകൾ നൽകുന്നതിനെ കുറിച്ച്.
You know what God promised Abraham's children?
അബ്രഹാമിന്റെ മക്കൾക്ക് ദൈവം ആ വാഗ്ദാനം നൽകിയെന്ന് അറിയുമോ?
He never told Abraham, I'll take all your children to heaven.
എന്റെ എല്ലാ മക്കളെയും ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാഗ്ദത്തം ദൈവം അബ്രഹാമിന് നൽകിയില്ല.
No, there's no such promise.
അങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ അവിടെ കാണുന്നില്ല.
All the Jews are not going to go to heaven.
എല്ലാ യഹൂദരും സ്വർഗത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പോയില്ല.
Very few of them will go.
ചിലരൊക്കെ പോയെന്നിരിക്കാം.
But God did promise Abraham, I'll give you a land on this earth.
എന്നാൽ അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദത്തം നമുക്കറിയാം, ഈ ഭൂമിയിൽ ഞാൻ നിനക്കൊരു ഇടം നൽകും.
And they went to Egypt, his children, for 400 years.
400 വർഷക്കാലം മിസ്രയീമിൽ അടിമകളായിട്ട് പോയി അവന്റെ സന്തതികൾ.
And they came and God gave them the land.
അവർ മടങ്ങി വന്നു, അവർക്ക് കനാൻ ദേശം നൽകിയുണ്ട്.
And then they disobeyed God in the land.
ആ ദേശത്തെ അവർ ദൈവത്തെ അനുസരിക്കാതിരുന്നു.
And God drove them out to Babylon for 70 years.
70 വർഷക്കാലം ബാബിലോണി ദേശത്തേക്ക് അടിമകളായിട്ട് അവരെ ദൈവം അയച്ചു.
Taught them a lesson.
അവരെ അവിടെ ഒരു പാഠം പഠിപ്പിച്ചു.
And they came back into the land.
അതിനുശേഷം വീണ്ടും അവരുടെ ദേശത്തേക്ക് മടങ്ങി.
Something good happened in that. Do you know that before they went to Babylon, all the time you read that Israel used to go and worship idols?
അറിയാമോ, ബാബിലോണിയത്തിലെ കടിമകളായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇസ്രായേലിന്റെ ചരിത്രം വായിച്ചാൽ അവർ ആ വിഗ്രഹങ്ങളെ
സേവിക്കുന്നവരാണ്.
ധാരാളം രാജാക്കന്മാർ.
One Kings, two Kings, one Chronicles, two Chronicles, full of their stories.
ഒന്ന് രാജാക്കന്മാർ, രണ്ട് രാജാക്കന്മാർ, ഒന്ന് ദിനവൃത്താന്തം, രണ്ട് ദിനവൃത്താന്തം, ഇവിടെയൊക്കെ ഇങ്ങനെയുള്ളവരുടെ കഥകൾ വായിക്കാം.
But after they came back from Babylon,
അവർ ബാബിലോണി അടിമത്തിൽ നിന്ന് മടങ്ങിയതിനു ശേഷം,
for the last 2500 years they never worshipped idols. What a lesson God taught them.
കഴിഞ്ഞ 2500 വർഷങ്ങളായിട്ട് അവർ വിഗ്രഹങ്ങളെ സേവിച്ചിട്ടില്ല. ദൈവം അവരെ പഠിപ്പിച്ച പാഠം എത്ര മഹത്വരമായി.
But then they got the land.
അവരുടെ ദേശം കൈവശമാക്കി.
And then they again did something serious. They crucified Jesus Christ.
അതിനുശേഷം അവർ ഘോരമായ വേറൊരു കാര്യം ചെയ്തു. അവർ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റി.
That was much more serious than anything they did before.
ഭൂമിയുടെ പരപ്പിൽ ചെയ്ത മറ്റുള്ള ഏത് പാപങ്ങളെക്കാളും ഹീനമായ ഒരു പ്രവൃത്തിയായിരുന്നു അത്.
That was worse than worshiping idols.
അത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലും ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തി.
So 40 years after Christ was crucified, again God drove them out of the land.
40 വർഷം യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം അവരെ ആ ദേശത്തു നിന്നും പിതാവ് വീണ്ടും പുറത്തേക്ക് കാട്ടിപ്പായി.
This time they were scattered for nearly 1900 years.
ഈ പ്രാവശ്യം അവർ ഏകദേശം 1900 വർഷങ്ങളോളം ഭൂമിയുടെ പരപ്പിൽ ചിതറി പാർത്തുണ്ട്.
But then God kept his promise to Abraham and brought them back into the land.
അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം പാലിച്ചു, അവരെ തിരികെ മടക്കിക്കൊണ്ടുവന്നു.
And Jesus said, and that's one of the signs of the end times.
യേശുക്രിസ്തു പറഞ്ഞു, അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിലൊന്നാണ് ഇത്.
God blessed them with prosperity.
സമ്പത്തിനാൽ ദൈവം അവരെ അനുഗ്രഹിച്ചു.
No, Jewish people are some of the richest people in the world.
ലോകത്തിന്റെ വരപ്പിലുള്ള വലിയ ധനികന്മാരിൽ ചിലരാണ് യഹൂദ യഹൂദന്മാർ.
They are very clever people.
അതുപോലെ അവർ വളരെ ബുദ്ധിശാലികളുമാണ്.
And God blessed them in so many earthly ways.
ഈ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾ കൂടി ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു.
But when it comes to the New Testament,
എന്നാൽ പുതിയ നിയമത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ,
God has not promised any such earthly prosperity to his children.
ഭൗതികമായിട്ടുള്ള സമ്പത്തുകളെ കുറിച്ച് ദൈവം ഒരിക്കൽ പോലും തന്റെ മക്കൾക്ക് വാഗ്ദാനം നൽകുന്നില്ല.
But spiritual prosperity.
എന്നാൽ ആത്മീയ അനുഗ്രഹങ്ങൾ.
Spiritual health.
ആത്മീയ ആരോഗ്യം.
Spiritual health means freedom from sin.
ആത്മീയ ആരോഗ്യം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ മേലുള്ള സ്വാതന്ത്ര്യം.
Physical health means freedom from sickness. That's what is promised to Israel.
ഭൗതികമായിട്ടുള്ള ആ സൗഖ്യം എന്തെന്നാൽ, ഈ രോഗത്തിൽ നിന്നുള്ള സൗഖ്യം, അതാണ് ഇസ്രായേലിന് ലഭിച്ചത്.
Earthly riches.
ഭൗതികമായിട്ടുള്ള ധനം, സമ്പത്ത്,
earthly health,
ആ ഭൗതികമായിട്ടുള്ള ആരോഗ്യം.
Many children.
കുഞ്ഞുങ്ങൾ, ധാരാളം ഭൗതികമായിട്ടുള്ള കുഞ്ഞുങ്ങൾ.
In the New Testament, it's spiritual blessings.
പുതിയ നിയമത്തിലെ ആത്മീയാനുഗ്രഹം.
Spiritual prosperity.
ആത്മീയമായിട്ടുള്ള സമ്പത്ത്.
A spiritual land.
ആത്മീയമായിട്ടുള്ള ദേശം.
And that land is this body. We're going to be completely conquered for Jesus Christ.
യേശു ക്രിസ്തുവിനായിട്ട് 100% കീഴടക്കിയിരിക്കുന്ന നമ്മുടെ ശരീരമാകുന്ന ഈ ദേശം.
The giants will not rule my eyes or my tongue or my hand anymore.
ആ ദേശത്തെ മല്ലന്മാരായിട്ടുള്ള ആരും തന്നെ എന്റെ കണ്ണോ കാതോ നാക്കോ അവരെ ഭരിക്കുകയില്ല.
Spiritually many children.
അതുപോലെ ആത്മീയരായിട്ടുള്ള ധാരാളം കുഞ്ഞുങ്ങൾ.
Etc. So that's the meaning of this verse.
അതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം.
Every single spiritual blessing in Christ is ours. God has done it.
സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിലുള്ളത് നമ്മുടെ അവകാശമാണ്, നമ്മുടേതാണ്.
It doesn't mean I experience it.
അത് ഞാൻ അനുഭവവേദ്യമാക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം.
See, if a king comes to a beggar sitting on the road,
ആ വഴിവെക്കിൽ ഇരിക്കുന്ന ഒരു യാചകന്റെ അടുക്കിലേക്ക് ആ രാജ്യത്തെ ഭരണാധികാരിയായ രാജാവ് വന്നു,
and says, I have put 1,000,000 rupees into your account.
എന്നിട്ട് പറയുന്നു, നിന്റെ അക്കൗണ്ടിൽ ഞാൻ 100,000,000
It's in your name.
നിന്റെ പേരിലാണ്.
Here is the passbook, bank passbook.
ആ ബാങ്കിൽ ഇരിക്കുന്നതിന്റെ തെളിവായിട്ടുള്ള പാസ്ബുക്ക് ഇതാ.
He can still live as a beggar for the next 25 years.
അടുത്ത 25 വർഷക്കാലം അവൻ അതേ യാചകന്റെ അവസ്ഥയിൽ തുടരുക സാധ്യമാണ്.
Even though in his name there's 1,000,000 rupees in the account.
ഒരു ദശലക്ഷം രൂപ അവന്റെ അക്കൗണ്ടിൽ ഉള്ളപ്പോൾ തന്നെ.
Because he doesn't go and take it.
എന്തെന്നാൽ അവൻ അത് പോയി പണമാക്കി
മാറ്റിയില്ല. Just because it is in your name doesn't mean that you got it.
നിന്റെ പേരിലുണ്ട് എന്നുള്ളത് കൊണ്ട് അത് നിനക്ക് സ്വായത്തമാക്കേണ്ട ആവശ്യമുണ്ട്.
You got to go and take it.
നിനക്കത് പോയി കൈവശമാക്കണം.
Baptism in the Holy Spirit. So many Christians are seeking for the baptism in the Holy Spirit.
പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകത്തിനായിട്ട് പല ക്രിസ്ത്യാനികളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്.
It is already mine in Christ.
ഇത് ക്രിസ്തുയേശുവിൽ എന്റെ സ്വന്തമാണ്.
I have to go and take it, just like you go to a bank and give a check and take it. It's yours.
ബാങ്കിൽ പോയി ഒരു ചെക്കിൽ ഒപ്പിട്ട് എന്റേതാക്കുന്നത് പോലെ മാത്രമാണ് അത് കാര്യം.
All of you know what it is to have a bank account.
നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുക.
Now if you got some money in a bank account,
നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു പണം ഉണ്ടെന്ന്
ചിന്തിക്കുക.
ഒരു 1,000 രൂപ നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടെന്ന് ചിന്തിക്കുക.
You write a check for 500 rupees.
നിങ്ങൾ 500 രൂപയ്ക്ക് ഒരു ചെക്ക് എഴുതുന്നു.
You don't have to go and say, will you please give me 500 rupees?
നിങ്ങൾ അവിടെ പോയി കൈകൂപ്പിച്ചു യാചിക്കേണ്ട കാര്യമില്ല, എനിക്ക് 500 രൂപ തരുമോ.
Please, I am in need. Can you please give me?
ഞാനൊരു വലിയ ആവശ്യത്തിന്റെ മധ്യത്തിൽ ഇരിക്കുന്നു, എനിക്ക് 500 രൂപ തരുമോ.
You sign it and say, here, give me money.
നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ട് പറയാ പണം തരിക.
Because it's yours.
കാരണം അത് നിന്റേതാണ്.
They are not doing you a favor.
അവർ നിനക്കൊരു സഹായം ചെയ്യുകയല്ല അവിടെ.
It's yours.
നിങ്ങളുടെ സ്വന്തമാണ്.
Some millionaire has put it in your account.
ഏതോ ഒരു കോടീശ്വരൻ നിങ്ങളുടെ പേരിൽ ഇട്ടിരിക്കുന്ന ഒരു പണമാണ്.
That's what God did for us in heaven.
സ്വർഗത്തിൽ ദൈവം നമ്മുടെ പേരിൽ ചെയ്തൊരു
കാര്യം. Every spiritual blessing there is mine.
സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അവൻ അനുഗ്രഹിച്ചിരിക്കുന്നത് അതെന്റെ സ്വന്തമാണ്.
Jesus purchased it on the cross.
യേശു ക്രിസ്തു നമ്മളെ ക്രൂശിൽ വിലക്കു വാങ്ങിയിരിക്കുന്നു.
When no, the blessings he purchased.
അവൻ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കായിട്ട് അവൻ വിലക്കു വാങ്ങിയിരിക്കുന്നു.
When he shed his blood, forgiveness of sins is only one of the blessings he purchased on the cross. This verse tells us that every single spiritual blessing is mine.
ഈ വചനം പറയുന്നു എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും എന്റെ സ്വന്തമാണ്.
ഇറ്റ് ഇസ് മൈ പ്രിവിലേജ് ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ദാറ്റ്സ് വൺ ഓഫ് ദ ബ്ലെസിംഗ്സ് ഓഫ് ദ സ്പിരിറ്റ്.
പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും എന്റെ ഒരു മൗലിക അവകാശമായിട്ടാണ്. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗ്യമാണ്.
ജീസസ് പർച്ചേസ് ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഫോർ ഹിസ് ചർച്ച്.
ദൈവത്തിന്റെ സഭയ്ക്കായിട്ട് യേശു ക്രിസ്തു ക്രൂശിൽ ആ ആത്മാവിന്റെ അനുഗ്രഹങ്ങളെ.
ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ് വിച്ച് ഐ ആം സപ്പോസ്ഡ് ടു ഹാവ് ഇറ്റ്സ് ദെയർ ഇൻ മൈ നെയിം ഇഫ് ഐ ഗോ ആൻഡ് ടേക്ക് ഇറ്റ്.
ഈ സഭയിലായിരിക്കുമ്പോൾ പേരിൽ എഴുതിയിരിക്കുന്ന ആ ദാനം ആ വരം പോയി കൈവശമാക്കുക എന്നുള്ളത് എന്റെ അവകാശമാണ്.
ഇഫ് ഐ എം ടിമിഡ് ആൻഡ് ഐ സേ വെൽ ഐ എം നോട്ട് ഷുവർ വെദർ ഹീ വിൽ ഗിവ് ഇറ്റ് ടു മീ.
എന്നാൽ ഞാൻ അന്തർമുഖനായിട്ട് എനിക്ക് അത് തരുമോ ഇല്ലയോ എന്ന സന്ദേഹത്തിലിരുന്നാൽ ലഭ്യമാകും.
ദെൻ വി ആർ ഇൻസൾട്ടിംഗ് ഗോഡ്.
അപ്പോൾ നമ്മൾ ദൈവത്തെ അപമാനിക്കുന്നവരാണ്.
അൺബിലീഫ് ഈസ് എ ടെറിബിൾ സിൻ.
അവിശ്വാസം വലിയൊരു പാപമാണ്.
സപ്പോസിംഗ് യു ആർ എ സ്റ്റുഡന്റ് സ്റ്റഡിങ് ഇൻ എ കോളേജ്.
നിങ്ങൾ ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് ചിന്തിക്കുക.
And you know, like some of our children go to study in a college.
നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും കോളേജുകൾ പഠിക്കുന്നവരാണ്.
And you need to pay the fees.
നിങ്ങൾക്ക് അവിടെ അവരുടെ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമുണ്ട്.
And you ask your father to send you say 10,000 rupees for the fees.
ആ ഫീസിനായിട്ട് നിങ്ങൾ പിതാവിനോട് എഴുത്തയച്ചിട്ട് പറയുന്നു എനിക്ക് ഒരു 10,000 രൂപ ആവശ്യമുണ്ട്.
And he does the transfer.
ആ പിതാവ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് അയക്കുന്നു.
And he calls you up and says, well my son, I have transferred the money.
പിടിച്ചിട്ട് പറയുന്ന മോനെ അത് ഞാൻ ഓൾറെഡി ഇതിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു.
യു ജസ്റ്റ് റൈറ്റ് ദി ചെക്ക് ആൻഡ് ഗിവ് ഇറ്റ് ടു ദി കോളേജ്.
നീ ആ ചെക്ക് എഴുതി കോളേജിലെ ഫീസ് അടയ്ക്കുക.
And you say, well, I'm not so sure whether you've actually transferred the money.
നിങ്ങൾ ചിന്തിക്കാതെ അയച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തികച്ചൊരു വിശ്വാസമില്ല എന്ന് പറയുന്നവനാണെങ്കിൽ
I'm going to check up that, you know. I'm not so sure.
ഞാൻ അന്വേഷിച്ചത് ഉറപ്പാക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നു.
I'm not going to write any check like that before I'm sure.
ഞാൻ പരിശോധിച്ച് തീർച്ചപ്പെടുത്തുന്നതിന് മുമ്പ് എഴുതാൻ പോകുന്നില്ല.
That is a greater insult than slapping your father on his face.
നിങ്ങളുടെ പിതാവിനെ മുഖത്ത് അടിക്കുന്നതിനു തുല്യമാണ് ഇങ്ങനെ നിന്റെ പിതാവിനെ
അവിശ്വസിക്കുന്നു. This my son doesn't trust me.
അവൻ ചിന്തിക്കും, ഇതേ എന്റെ മകൻ എന്നെ വിശ്വസിക്കുന്നില്ലേ.
You know how serious it is, unbelief.
അവിശ്വാസം എത്ര ഗൗരവമേറിയ ഒരു കാര്യമാണ്.
The Bible speaks of an evil heart of unbelief.
തിരുവചനം സംസാരിക്കുന്നത് അവിശ്വാസമുള്ള ദുഷ്ടത എന്നാണ് പറയുന്നത്.
That is the reason why we remain so spiritually poor.
അതുകൊണ്ടാണ് ഈ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആത്മീയരായിട്ട് പക്വത പ്രാപിക്കാത്തത്.
When God has said something,
ദൈവം ചില കാര്യങ്ങൾ പറയുമ്പോൾ,
Lord, I believe it.
Yes, കർത്താവേ ഞാൻ അത് വിശ്വസിക്കുന്നു.
Now people can say like this.
ഈ വചനം പോലെയാണ്.
Now people can say, how do you know this is what God has said?
ഇത് ദൈവം പറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും?
What Paul wrote.
ഇത് പൗലോസ് പറഞ്ഞതല്ലേ?
How do I know this is the word of God?
ഇത് ദൈവത്തിന്റെ വചനമാണെന്ന് ഞാൻ എങ്ങനെ അറിയും?
Now there are so many proofs of the Bible being the word of God.
ദൈവത്തിന്റെ വചനം ആണ് വേദപുസ്തകം എന്നുള്ളതിന് വളരെ വളരെ തെളിവുകളുണ്ട്.
So many ways people try to prove it.
പല വഴികളിലൂടെ ജനങ്ങൾ അതിനെ തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നു.
They talk about some archaeology in the Dead Sea by which they prove this is the word of God.
ആർക്കിയോളജി വിഭാഗക്കാരെ ഒക്കെ ഭൂമിശാസ്ത്രപരമായിട്ടും പ്രതിപാദിച്ച് തെളിയിക്കുന്നവരുണ്ട്.
Or they take some small scientific statements somewhere here and there in the Bible and say, see, this is God's word.
ഇവിടെ അവിടെയുമുള്ള ഏതെങ്കിലും ഒരു സയൻസ് പരമായിട്ടൊരു വാക്യം എടുത്തിട്ട് പറയും ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന്.
But you know, there's only one way to know this is God's word.
ദൈവത്തിന്റെ വചനമാണോ ഇതെന്ന് തിരിച്ചറിയാനുള്ള ഒറ്റ മാർഗ്ഗം മാത്രമാണ്.
And that is when you read it and test it out to see whether it works in your life.
നിങ്ങൾ അത് വായിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് സത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക.
Now, if you had asked me, is this the word of God 45 years ago?
45 വർഷം മുമ്പ് ദൈവത്തിന്റെ വചനമാണോ നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ,
I would have produced these archaeological proofs and these scientific proofs, etc., etc.
ശാസ്ത്രപരമായിട്ടുള്ള ഈ ആർക്കിയോളജിക്കാരുടെ ഈ വക കാര്യങ്ങൾ കൊണ്ട് ഞാൻ തെളിയിക്കാൻ ശ്രമിച്ചേനെ.
That's all I knew.
എനിക്ക് അന്ന് അതേ അറിയുള്ളായിരുന്നു.
Today I don't use any of those proofs.
എന്നാൽ ഇന്ന് ഞാൻ അത്തരത്തിലുള്ള സഹായങ്ങളൊന്നും തേടാറില്ല.
I proved so many things in this thing in my life.
കാരണം എന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇതിൽ എഴുതിയിരിക്കുന്നത് സത്യമായിട്ടുണ്ട്.
I mean, supposing you got a serious sickness.
നിങ്ങൾക്ക് ഒരു ഗൗരവമേറിയ ഒരു അസുഖമുണ്ട്.
And somebody tells you this particular tablet will really cure you and gives you all the big literature about this tablet.
ഈ ചെറിയൊരു ഗുളിക കഴിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യമാകും എന്നിട്ട് അതിന്റെ ഒരു വലിയൊരു ബുക്ക് കൊണ്ട് തരുന്നു.
You're not sure. Maybe the book is all lot of research and all that. Maybe it's true. I don't know.
അതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ ഗുളികയെക്കുറിച്ചുള്ള റിസർച്ച് ഒക്കെ ആയിരിക്കാം, എനിക്കറിയില്ല.
But if you have actually taken that tablet and you perfectly healthy for 50 years, then it is not theory.
നിങ്ങൾ ആ ഗുളിക കഴിച്ചതിന് ശേഷം അടുത്ത 50 വർഷക്കാലം പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നവനാണെങ്കിൽ അതൊരു തിയറിയല്ല.
You know, like people take insulin and they are free from diabetes.
അറിയാം, പ്രമേഹ രോഗമുള്ളവരെ ഇൻസുലിൻ എടുത്തിട്ട് അവർ
സുഖമായി കഴിയുന്നു. People take a tablet for blood pressure and their blood pressure remains normal in 20-30 years.
അതുപോലെ രക്തസമ്മർദ്ദമുള്ളവരെ ഗുളിക കഴിച്ച് 20-30 വർഷക്കാലം അതിനെ നിയന്ത്രിക്കുന്നത്.
They don't need any research publication. They have experienced it in their life.
അവർക്ക് ഒരു റിസർച്ചിന്റെ റിപ്പോർട്ട് ആവശ്യമില്ല, കാരണം അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായ ഒരു
കാര്യമാണ്. That's the way to know whether the Bible is God's word.
അവിധത്തിലാണ് ദൈവത്തിന്റെ വചനമാണ്.
To read it and see whether it works in your life.
അത് വായിക്കുക, നിന്റെ ജീവിതത്തിൽ പ്രായോഗികമായി നടപ്പാകുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക.
If you're not willing to do that experiment, then I've got nothing else to tell you.
അറിയില്ല എന്ന് പറയുകയും എന്റെ ജീവിതത്തിൽ സത്യമായിട്ടല്ല എങ്കിൽ എനിക്ക് പറയാൻ സാധ്യമല്ല.
This I can tell you from my life, 45 years of experience, this is God's word.
45 വർഷക്കാലമുള്ള എന്റെ ജീവിതത്തിന്റെ പിൻബലത്തിൽ എനിക്ക് പറയാൻ കഴിയും ഇത് ദൈവത്തിന്റെ വചനം തന്നെയാണ്.
Now here's something else that God did.
ദൈവം ചെയ്ത വേറെ ചില കാര്യങ്ങളുണ്ട്.
Verse 4.
നാലാമത്തെ.
He chose us in Christ before the foundation of the world.
അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു.
Where's the foundation of the world mentioned?
എവിടെയാണ് ലോകസ്ഥാപനത്തിന്റെ അടിസ്ഥാനത്തെ പ്രതിപാദിച്ചിരിക്കുന്നത്?
Genesis 1 verse 1.
ഉൽപ്പത്തി 1:1.
In the beginning God created the heaven and the earth.
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും.
Now this is before Genesis 1:1.
ഇത് ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നിന് മുൻപായിട്ടുള്ള ഒരു കാര്യമാണ്.
We must make it personal.
അത് നമ്മുടെ സ്വന്തമാക്കി തീർക്കണം.
You have to say, He chose me in Christ.
നിങ്ങൾ ഇങ്ങനെ പറയണം, ക്രിസ്തുയേശുവിൽ അവൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു.
Before the foundation of the world.
ലോകസ്ഥാപനത്തിന് മുൻപ്.
I take it personally.
ഞാനത് എന്റെ സ്വന്തമാക്കി എടുത്തിരിക്കുന്നു.
And I look at it like this.
ഞാൻ അതിനെ ഇത്തരത്തിൽ കാണുവാനും ആഗ്രഹിക്കുന്നു.
Before Genesis 1 verse 1.
ഉൽപ്പത്തി ഒന്നിന് മുൻപായിട്ട്.
Before He created the angels.
ഈ ദൂതന്മാരെയും അവൻ സൃഷ്ടിക്കുന്നതിന് മുൻപായിട്ട്.
Who was there?
അവിടെ ആരുണ്ടായിരുന്നു?
Father.
പിതാവ് ഉണ്ടായിരുന്നു.
Son.
പുത്രൻ ഉണ്ടായിരുന്നു.
The Holy Spirit.
ഹോളി പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു.
And me.
ഇവിടെ ഞാനും ഉണ്ടായിരുന്നു.
You believe that? I believe it.
നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു.
I wasn't physically alive. That was only in this century, the last century.
ഈ അവസാന നൂറ്റാണ്ടിലാണ് ഞാൻ ശാരീരികമായിട്ട് ഉണ്ടായിരുന്നത്.
But I existed in the mind of God.
എന്നാൽ പിതാവിന്റെ ദൈവത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ കുടികൊണ്ടിരുന്നു.
It's written about you also, but you may not believe it. I believe it. That's the only difference.
നിങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലായിരിക്കുന്നത്. ഞാൻ അത് വിശ്വസിക്കുന്നു.
And you don't believe it, you live an insecure life.
നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അരക്ഷിതാബോധത്തിൽ നിങ്ങളുടെ ജീവിതകാലം കഴിക്കും.
I live a very secure life because I believe what's written here.
അത് ഇവിടെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നു.
That God chose me in Christ.
ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്.
Before the foundation of the world.
ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു.
He's not chosen us after you were born, no. He didn't choose you when you decided to accept Christ. He chose you long ago. Because He already knew what you were going to do. He knew you would receive Christ, so He chose you. And that brings a tremendous security in our life.
നമ്മുടെ ജീവിതത്തിൽ അത് വളരെ സുരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നടക്കും.
What sort of security?
ഏത് തരത്തിലുള്ളൊരു സുരക്ഷിതം?
That God is not going to take me halfway through the river and say, I'm fed up of you and dump me in the middle of the river.
നമ്മുടെ ജീവിതത്തിന്റെ ഈ ജീവനദിയിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ പകുതി വഴിയിൽ നമ്മളെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ദൈവമല്ല.
See, for example, you make some terrible mistake.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ ഘോരമായ ഒരു
What do you think Jesus will say?
യേശു ക്രിസ്തു എന്ത് പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു?
I never knew you would do such a terrible thing.
ഓ, ഇത്രയും വലിയൊരു പാപം നീ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല.
And you can't be my wife.
ഒരിക്കൽ പോലും ഞാൻ അത് ചിന്തില്ല. അപ്പോൾ നീ എനിക്ക് എന്റെ ഭാര്യയായിരിക്കാൻ കഴിയില്ല.
He knew what all stupid things you would do even before you were born.
നീ ജനിക്കുന്നതിനു മുൻപേ നീ ചെയ്യാൻ പോകുന്ന ദോഷത്തങ്ങളെല്ലാം അറിഞ്ഞവനാണ്.
I know he knew every stupid foolish thing I would do before I was born.
ഞാൻ ജനിക്കുന്നതിന് മുൻപേ ഞാൻ ചെയ്യുന്ന ദോഷത്തങ്ങളെല്ലാം എന്റെ പിതാവ് അറിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I don't know what foolish thing I'll do next year. I hope I don't do anything, but I don't know.
അടുത്ത വർഷം ഞാൻ ചെയ്യുന്ന ദോഷം എന്താണെന്ന് എനിക്ക് അറിയില്ല. അത് ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എനിക്ക്
But even if accidentally I do something foolish.
എന്നാൽ ഞാൻ അബദ്ധവശാൽ എന്തെങ്കിലും മടയത്തരങ്ങൾ ചെയ്താൽ പോലും
God knows beforehand.
ലോകസ്ഥാപനത്തിന് മുൻപേ എന്റെ സ്വർഗീയ പിതാവ് അറിഞ്ഞിരുന്നു.
And if he's chosen me, I am his.
അവന്റേതായിട്ട് അവൻ എന്നെ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു.
See, I want to ask you.
ഞാൻ നിങ്ങളോട്
ചോദിക്കുന്നു. The relationship between Christ and us is like husband and wife.
ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ യേശുക്രിസ്തുവും നമ്മൾ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ചോദ്യം ചോദിക്കാൻ.
I want to ask all of you good husbands here a question.
ഇവിടെയുള്ള നല്ല ഭർത്താക്കന്മാരോട് ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
That means all husbands when I say good husbands.
അതിനർത്ഥമാക്കുന്ന എല്ലാ ഭർത്താക്കന്മാരോടും.
Supposing you knew before you got married all the things you know about your wife today.
നിങ്ങളുടെ വിവാഹത്തിന് മുമ്പായിട്ട് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നെങ്കിൽ.
All her cranky ways and stupid things and everything.
അവളുടെ എല്ലാ ഭ്രാന്തമായിട്ടുള്ളതും പടയത്തരമായിട്ടുള്ള വഴികൾ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ.
Would you still choose her as your wife?
നിങ്ങളെ അവളെ നിന്റെ ഭാര്യയായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമായിരുന്നു.
Don't give me the answer public.
മറുപടി പരസ്യമായിട്ട് പറയാം.
I'm just think in your mind and say it to yourself.
മനസ്സിൽ തന്നെ അത് സൂക്ഷിച്ചു വെക്കുക. പരസ്യമായിട്ട് പ്രസ്താവിക്കാതിരിക്കുക.
I know that many many husbands would say no. If I knew it all, I would not say.
പല ഭർത്താക്കന്മാരും പറയും, ഞാൻ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഈ കടുക്കൈക്ക് മുതിരത്തില്ലായിരുന്നു.
And you would have chosen somebody else who may be worse than the one you have right now.
നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ആ ഭാര്യയിലും ഭീകരതയായ രൂപത്തിലുള്ളവരും ആ പ്രവൃത്തിയെ തിരഞ്ഞെടുക്കുന്നവരുമായി.
There's a saying in English, the grass looks greener in the other person's compound.
ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു ചെറുത്തുണ്ട് പോലും പറിച്ചിട്ടുണ്ട്, മറ്റുള്ളവരുടെ പറമ്പിൽ നിൽക്കുന്ന പച്ച പുല്ല് കൂടുതൽ പച്ചപ്പായിട്ട് കാണും.
When you go there, you may find this grass is actually greener.
നീ അവന്റെ പറമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്റെ പറമ്പിൽ നിൽക്കുന്ന പുല്ലിനെ അധികം പച്ചയുള്ളതായിട്ട് നിനക്ക്.
You look at somebody else's wife and say, boy, what a wonderful woman she is.
വേറൊരാളുടെ ഭാര്യയെ നോക്കി പറയും, ഓയ് എത്ര മനോഹരമായിരിക്കുന്ന, എത്ര നല്ലൊരു സ്ത്രീയാണ് അവരെന്ന് പറയും.
That's because you haven't lived with her. You don't know anything about her.
എന്നാൽ നീ അവളുടെ കൂടെ ജീവിച്ചിട്ടില്ല, അവളെ കുറിച്ച് നിനക്കറിയില്ല, അതുകൊണ്ടാണ് ഈ അഭിപ്രായം.
The wonderful thing I know about Jesus.
എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ മഹത്തരമായ ഒരു കാര്യം.
Is that he knew all the foolish things his wife would do. He still says, I choose him.
കാന്തയായിരിക്കുന്ന ഞാൻ ചെയ്യുന്ന എല്ലാ അടയത്തനങ്ങളും മുൻപേ അവൻ അറിഞ്ഞിട്ടും എന്നെ തന്റെ കാന്തയായി തിരഞ്ഞെടുത്തിരിക്കുന്നു.
Is there anybody here who can say that I have never done anything wrong or displeased the Lord in any way?
ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ ഞാൻ ദൈവത്തെ ഒരിക്കൽ പോലും ദുഃഖിപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം?
He still chose you.
എന്നിട്ടും അവൻ നിന്നെ
തിരഞ്ഞെടുത്തു. I am always amazed.
ഈ കാര്യത്തിൽ ഞാൻ പലപ്പോഴും അത്ഭുതം കൂറിയിട്ടുണ്ട്.
He chose me to be his wife.
അവന്റെ കാന്തയായി തീരാൻ അവനെ തെരഞ്ഞെടുത്തു.
Even though he knew all the corruption in my heart.
എന്റെ ഹൃദയത്തിലുള്ള എല്ലാ വക്രതയും കോട്ടവും അറിഞ്ഞിട്ടും.
All the selfishness.
എന്റെ എല്ലാ ആ സ്വാർത്ഥതയും അറിഞ്ഞതിന് ശേഷം.
So many, you know, all of us, there's a certain amount of crookedness.
എല്ലാ കുറുക്ക് വഴികളും എന്റെ ഹൃദയത്തിലുള്ളവൻ അറിഞ്ഞതിന് ശേഷം.
He still chose us.
അവൻ എന്നെ തിരഞ്ഞെടുത്തു.
That's what makes me love him with all my heart.
അപ്പോഴാണ് എന്റെ മുഴുവൃദയത്തോടും കൂടി അവനെ സ്നേഹിപ്പാൻ എന്നെ.
That's what makes me say, Lord, I'll do anything for you.
അപ്പോൾ ഞാൻ പറയും, കർത്താവേ, ഞാൻ നിനക്കായിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്.
I'm willing to make any sacrifice, go anywhere, do anything.
എവിടെയോ എവിടെ പോയി എന്തും നിനക്കായിട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന്.
Because you love me just as I am.
ഞാനായിരിക്കുന്നതുപോലെ തന്നെ നീ എന്നെ സ്നേഹിച്ചതിനാണ്.
You didn't wait till I change.
ഞാൻ മാറുന്നതുവരെ നീ എനിക്ക് വേണ്ടി കാത്തിരുന്നില്ല.
You love me just as I am.
ഞാൻ എവിധത്തിലായിരിക്കുന്നു അത്തരണത്തിൽ തന്നെ നീ എന്നെ കൈകൊണ്ട് സ്നേഹിച്ചതിനാണ്.
Does that make me take advantage of his love and do more stupid things in the future?
ആ ഇതറിഞ്ഞുകൊണ്ട് അവന്റെ ആ കൃപയെ ഞാൻ ദീർഘക്ഷമയെ എടുത്തിട്ട് കൂടുതൽ ദോഷങ്ങൾ ചെയ്യുമോ?
Not at all.
ഒരിക്കലുമില്ല.
I never want to do in the future anything that displeases him.
ആവിയിലെ പിതാവിനെ പ്രസാദിപ്പും ദുഃഖം വരുത്തുന്ന ഒരു കാര്യം പോലും ചെയ്യാൻ ഞാൻ.
Why?
എന്തെന്നാൽ.
Because he loved me, knew everything about me, still chose me to be his wife.
എന്നെ കുറിച്ച് എല്ലാ സത്യങ്ങളും അറിഞ്ഞതിനു ശേഷവും അവന്റെ മണവാട്ടിയായി
തിരഞ്ഞെടുത്തു. That's true about you.
നിന്നെ കുറിച്ച് ഒരു സത്യമാണ്.
He chose us in Christ before the foundation of the world.
ലോക സ്ഥാപനത്തിനു മുമ്പ് ക്രിസ്തു യേശുവിൽ അവൻ എന്നെ തിരഞ്ഞെടുത്തതാണ്.
And the purpose with which he chose us.
അതിന്റെ ഉദ്ദേശം എന്തെന്നറിയാമോ?
Was not for to take us to heaven.
നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയല്ല.
Nowhere in the Bible does it say God chose us to take us to heaven.
നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് അവൻ നമ്മളെ തിരഞ്ഞെടുത്തതെന്ന് തിരുവചനത്തിൽ എവിടെയും എഴുതി കാണുന്നില്ല.
That may be in your mind because you have heard a whole lot of preachers who don't know the Bible preach to you.
യഥാർത്ഥത്തിൽ തിരുവചനത്തെ കുറിച്ച് ജ്ഞാനമില്ലാത്തവരുള്ള പ്രസംഗികളുടെ പ്രസംഗം കേട്ടതുകൊണ്ടാകാം നിങ്ങളുടെ തലയിൽ ആ ഒരു അറിവുള്ളത്.
You read the whole Bible, show me one verse where he says he chose us to go to heaven.
നിങ്ങൾ മുഴുവൻ ബൈബിളും വായിച്ചതിനു ശേഷം അങ്ങനെയുള്ള ഒരു വാക്യം കണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിക്കുക.
He chose us, it says here, to be holy.
നമ്മൾ വിശുദ്ധരായി തീരുവാൻ വേണ്ടിയാണ് അവൻ നമ്മളെ തിരഞ്ഞെടുത്തത്.
And blameless.
നിഷ്കളങ്കരായി തീരേണ്ടവരെ.
That's why he chose us.
അതിനാണ് അവൻ നമ്മളെ തിരഞ്ഞെടുത്തത്.
Not to go to heaven.
സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി മാത്രമല്ല.
Heaven is a sort of a byproduct.
അത് ഒരു ബൈപ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
He chose me to that I should be holy.
ഞാൻ വിശുദ്ധനായി തീരേണ്ടതാണ് എന്നെ തിരഞ്ഞെടുത്തത്.
Honor.
ഭൂമിയുടെ പരപ്പിൽ
blameless.
നിഷ്കളങ്കനായിരിക്കും.
Blameless means according to the light I have.
നിഷ്കളങ്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ലഭ്യമായിരിക്കുന്ന വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ.
See, Job was called blameless in Job chapter 1.
യോബിന്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ യോബിനെ കുറിച്ച് നിഷ്കളങ്കൻ എന്നൊരു വാക്യം പറയുന്നുണ്ട്.
Job's standard is not my standard.
എന്നാൽ യോബിന്റെ നിലവാരമല്ല എന്റെ നിലവാരം.
I have got 100 times more light than Job.
യോബിന് ലഭ്യമായിരുന്ന വെളിച്ചത്തെക്കാൾ 10,000 മടങ്ങ് എനിക്ക് വെളിച്ചം ദൈവം.
Job is not blessed with every spiritual blessing in Christ.
ക്രിസ്തുയേശുവിലെ സ്വർഗത്തിലെ എല്ലാ ആത്മീയങ്ങളും അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ല.
Job did not know all these wonderful truths we know.
നമുക്കറിയാവുന്ന തിരുവചന സത്യങ്ങളെ കുറിച്ചുള്ള ആ വെളിപ്പാടുകൾ യോബിനില്ലായിരുന്നു.
But he was blameless according to the light he had. But I have got more light. And I have more light today than I had 10 years ago. So if I was blameless 10 years ago, now being blameless means more than being blameless 10 years ago.
See,
isn't there a difference between getting 100% in first standard and 100% in third standard?
ഒന്നാം ക്ലാസ്സിൽ 100 മാർക്ക് ലഭിക്കുന്നതും മൂന്നാം ക്ലാസ്സിൽ 100% മാർക്ക് ലഭിക്കുന്നതും വ്യത്യാസമുണ്ട്.
Isn't there a difference between getting 100% in third standard and 100% in 10th standard?
മൂന്നാം ക്ലാസ്സിൽ 100% മാർക്ക് വാങ്ങിക്കുന്നതും പത്താം ക്ലാസ്സിൽ 100% മാർക്ക് മേടിക്കുന്നതും വ്യത്യാസമുണ്ട്.
You can't get more than 100%.
100% കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യമല്ല.
But there's a lot of difference in which class you are.
എന്നാൽ നിങ്ങൾ ഏത് ക്ലാസ്സിലായിരിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യത്യാസമുണ്ട്.
Just like we expect our children to grow year by year.
ഓരോ വർഷം കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും ഇങ്ങനെ വളർച്ച പ്രാപിക്കുന്നു. നമ്മൾ
God wants us also to grow.
നമ്മൾ ഓരോരുത്തരും വളർച്ച പ്രാപിക്കാൻ.
And he chose us that at every point we should get 100%.
അപ്പോൾ നമ്മളെ തിരഞ്ഞെടുത്തതും എല്ലാ സമയങ്ങളിലും നമ്മൾ 100%
വാങ്ങുകയാണ്. Me getting 100%, you getting 100% doesn't mean the same thing.
എനിക്ക് 100% ലഭിക്കുന്നു, നിങ്ങൾക്ക് 100% ലഭിക്കുന്നു, ഒരേ നിലവാരത്തിലായിരിക്കില്ല.
We are all in different classes.
കാരണം നമ്മൾ എല്ലാവരും പല പല ക്ലാസ്സുകളിൽ പഠിക്കുന്നു.
And you can't get 100% in my class, you can only get it in your class.
എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് 100% മേടിക്കാൻ സാധ്യമല്ല, എന്നാൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് 100%
മേടിക്കാൻ സാധ്യമാണ്. God does not expect you to have the light I have.
എനിക്കുള്ള വെളിച്ചത്തിന്റെ ആ നിലവാരത്തിലല്ല നിങ്ങളെയും ദൈവം അളക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക.
Now here is the foolishness of so many husbands and wives.
ഇവിടെയാണ് ഭാര്യാഭർത്താക്കന്മാരുടെ മഠയത്തരം വെളിവാകുന്നത്.
Husband may be in 5th standard.
ഭർത്താവ് 5th ക്ലാസ്സിലായിരിക്കാം.
Wife may be in 2nd standard.
ഭാര്യ 2nd ക്ലാസ്സിലായിരിക്കും. ആത്മീയമായിട്ട്.
Or the other way, wife may be in 5th standard, husband may be in 2nd standard.
അപ്പോൾ തിരിച്ചുവാകാം, ഭാര്യ 5-ലും ഭർത്താവ് 3-ലും 2-ലും ആകാം.
What can they get? They can get only 100% in their own class.
രണ്ട് പേർക്ക് അവരവരുടെ ക്ലാസ്സിൽ 100% മാർക്ക് വാങ്ങുന്ന സാധ്യമാണ്.
But a husband who is in 5th standard can ask his wife who is in 2nd standard, don't you know about geometry? Physics? And the wife scratches at physics. Second standard, we don't study those things. Why you don't have light on that? That is the stupidity of a husband.
അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഭർത്താവിന്റെ മഠയത്തരമാണത്.
Or it can be the other way.
തിരിച്ചുമാകാം.
But the wife has light and she asks her husband, you don't know, you stupid man, you don't know what these things are.
ഭാര്യയും ഇങ്ങനെ തന്നെ ചോദിക്കും, ഈ മഠയനായിരിക്കുന്ന മനുഷ്യൻ ഈ കാര്യങ്ങളൊന്നും അറിയില്ലേ.
Do you know your little children who are in 5th standard? Don't expect their 2nd standard brother to know there. They have more wisdom.
നിങ്ങളെക്കാളും ജ്ഞാനമുള്ളവരാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സഹോദരന്റെ അത്രയും കാര്യം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരി അറിയണമെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അറിയാം.
We need to recognize that each of us is in a different class.
നമ്മൾ ഓരോരുത്തരും പല ക്ലാസ്സുകളിലാണെന്നുള്ളൊരു കാര്യം.
And God expects you to be blameless in your standard. That's all.
നിന്റെ ക്ലാസ്സിലെ നീ നിഷ്കളങ്കനായിരിക്കുക, അത് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
That is why it says don't judge other people.
അതുകൊണ്ടാണ് മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് പറയുന്നത്.
I don't judge because I don't know what class he's in. You know what the practical result of this is? That something that is sin for me is not sin for the other person. Because he doesn't have that much light yet. I mean, if a second standard student gets zero in calculus, there's nothing wrong in that. Because he hasn't studied it. So I must recognize that every believer has got a certain amount of light. That is all God expects that person to live according to that light. Then, when he grows more in that, he gets a little more light.
So
God has called me and you to be blameless. It may not be blameless, is not the same as perfect. I have with me some of the birthday cards that my children wrote to me when they were maybe 2 or 3 years old.
രണ്ടു മൂന്ന് വയസ്സുള്ളപ്പോൾ എന്റെ മക്കൾ തന്നിട്ടുള്ള ആ ബർത്ത്ഡേ കാർഡ്സ്
ഇറ്റ്സ് നോട്ട് ഈവൻ എ കാർഡ് ഇറ്റ്സ് സം ജസ്റ്റ് പേപ്പർ വൺ ഷീറ്റ് ഫ്രം എ നോട്ട്ബുക്ക്
നോട്ട്ബുക്കിൽ നിന്നും അവർ തന്നെ എഴുതി വലിച്ചു കയറി എഴുതി ഉണ്ടാക്കിയ അതാണ് എനിക്ക് ജന്മദിന സന്ദേശമായിട്ട് അവർ തന്നിട്ടുള്ളത്
ആൻഡ് ദ ഇ വിൽ ബി റിട്ടൺ ബാക്ക്വേർഡ്സ് യു നോ ബിക്കോസ് ദേ ഡോണ്ട് നോ ദേ വർ ജസ്റ്റ് ലേണിംഗ് ഹൗ ടു സ്പെൽ
അവർ എഴുതി അവരുടെ പുറകിൽ എന്തെങ്കിലും അവർ എഴുതിയിരിക്കും അവർ അക്ഷരങ്ങൾ പഠിച്ചു കൊടുക്കുന്ന കാലമായിരുന്നത്
ആൻഡ് സം വേർഡ്സ് മേ നോട്ട് ബി സ്പെൽ റൈറ്റ്
ചില വാക്കുകളുടെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കില്ല
ആൻഡ് ഇറ്റ്സ് നോട്ട് എ വെരി അട്രാക്റ്റീവ് ഐ മീൻ They draw some sun and trees and all. It doesn't even look like the sun or the
trees.
It's not at all a perfect drawing or a perfect card. Why have I kept it for 25-30 years then? Because it's blameless. It expressed a love and affection which I appreciate.
എന്നോടുള്ള അവരുടെ സ്നേഹത്തെ വെളിവാക്കുന്നതും ഞാൻ വിലമതിക്കുന്നതുമായ ഒരു കാര്യം
മോർ വാല്യുബിൾ ദാൻ ഓൾ ദീസ് 50 രൂപ കാർഡ്സ് ആൻഡ് ഓൾ പീപ്പിൾ ഗിവ് ടുഡേ
ഇന്ന് എനിക്ക് നൽകുന്ന 50 രൂപ വിലയുള്ള കാർഡുകളെക്കാളും വിലയേറിയതായിട്ട് ഞാൻ എണ്ണുന്നു
യു സീ ബ്ലെയിംലെസ് മീൻസ് ദാറ്റ്
നിഷ്കളങ്കം എന്ന് പറയുന്നത് അതാണ്
ദ ഹാർട്ട് ഈസ് റൈറ്റ്
ഹൃദയശുദ്ധി ഉണ്ടായിരിക്കുക
ഹൃദയം നേരെ സോ മെനി തിങ്സ് ഇൻ യുവർ ലൈഫ് വിച്ച് യു ഡോണ്ട് നോ സോ മെനി തിങ്സ് ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ് വിച്ച് യു ഡോണ്ട് നോ But you rejoice that God has chosen you in Christ. And according to the light you have, you are blameless. Here's another word it says in verse 5. He predestined us. Verse 5.
He predestined us. മലയാളത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് നാം അവന്റെ സന്നിധി വിശുദ്ധനും നിഷ്കളങ്കനുമാകേണ്ടത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവൻ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു നമ്മെ ദത്തെടുക്കേണ്ടത് അവൻ പ്രിയനായവൻ നമുക്ക് സൗജന്യമായി നൽകിയ
പ്രീ ഡെസ്റ്റിനേഷൻ ഇസ് അനദർ വേർഡ് വിച്ച് ഇസ് ഫൗണ്ട് ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്
മുന്നമേ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കാര്യം
മലയാളം Romans 8:29 it says predestined what's the word there
munne vechirikkya
yeah in english is much clearer
munne vechirikkya endra vaakana adu english bhashayile valare vyaktathayode ezhuthirikkuna oru bhasha
you know in english you know the word destination
english le destination ennu vaakinte artham
predestination means beforehand your destination is determined
ningalde aa lakshya sthanam munneve
You know when you get an airline ticket, Cochin, that's your destination. It's already printed on the ticket. You can't go somewhere else. It's predestined. You have to go there. That is your destination. You can't get into any plane and go somewhere else. God has predestined. Given us a destination. It's written on the ticket where I'm supposed to end up. In Romans 8:29 it says, we are predestined to become like Jesus Christ.
29.
Your destination is not heaven.
സ്വർഗമല്ല നിങ്ങളുടെ ആ ഡെസ്റ്റിനേഷൻ
All the preachers who told you that your destination was heaven fooled you.
ത്രേം കാലം നിങ്ങളുടെ ആ ലക്ഷ്യസ്ഥാനം സ്വർഗ്ഗമാണെന്ന് നിങ്ങളെ പറഞ്ഞു വലിപ്പിച്ചുള്ള പ്രസംഗങ്ങളൊക്കെ നിങ്ങളെ
There is not a single verse in the Bible which says we are predestined to go to heaven.
വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ മുന്നേമിച്ചിരിക്കുന്നു എന്ന് പ്രതിപാദിച്ചിട്ടില്ല.
I am predestined to become like Jesus Christ.
യേശു ക്രിസ്തുവിനെ പോലെ ആയി തീരുവാൻ ഞാൻ മുന്നേമിച്ചിരിക്കുന്നു അതാണ് തിരുവചനം
പറയുന്നത്. Now you see if you get into a train from Bangalore to go to Delhi.
നിങ്ങൾ ഡൽഹിയിലേക്ക് പോകാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ട്രെയിൻ കയറുന്ന കാര്യം
takes about 48 hours.
ഏകദേശം 48 മണിക്കൂറിന്റെ യാത്രയുണ്ട്.
It's printed on my ticket. Delhi, that's my destination.
എന്റെ ലക്ഷ്യസ്ഥാനം എന്തെന്ന് എന്റെ ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്.
Every hour I'm getting closer to Delhi if I'm on the train.
ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഡൽഹിയോട് അടുത്തുകൊണ്ടേയിരിക്കും.
If I'm not getting closer to Delhi I'm on the wrong train.
ഞാൻ ഡൽഹിയോട് അടുക്കുന്നില്ലെങ്കിൽ ഞാൻ കേറിയിരിക്കുന്ന ട്രെയിൻ തികച്ചും തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത്.
Right or wrong? Right. If you're not becoming more and more like Jesus Christ, you're on the wrong train. You got the wrong doctrine. You better get off that train. God's destination is becoming like Christ. And every year you should be getting closer to that. You haven't reached your destination.
But
that is God's destination. It's wonderful what God has destined for me. To become like Jesus Christ. I'm not telling you what to do. There's no exhortation here. I'm telling you what destination God has put on your ticket. Let's go in that direction. To become like Christ. Now, you know, when I get into this train to go to Delhi,
and
we pass through many, many stations. So many interesting things on the platform. I don't get off. Some places I see somebody laying hands and they're falling down. I don't get off there. That's not my destination. Some people get excited. They forget all about their destination. They never reach Delhi because they got off on that platform. No, no, no. It's all right. Let them do their. I've got a destination to go. There are all types of distractions on this way to Delhi, but I will not get off the train.
Because
I know what God has put on my ticket. My destination is there. A lot of people never get there because they get taken up with all these interesting things on the side. So it's very important to know these simple things. What God did for me in Christ. All spiritual blessings. He's chosen me before the foundation of the world. He predestined me to become like Jesus Christ. And the purpose of all this is so that we might praise verse 6, the glory of His grace. We have redemption through His blood, verse
7.
And many wonderful things. I want you to see verse
18.
He says, I want you to know what a fantastic calling you have. That is to become like Christ. And what tremendous riches of the glory of His inheritance in the saints. Verse
18.
Now, you got to understand this. Not my inheritance in heaven. No, no, that's another thing. That's written in 1 Peter 1. Here, God's inheritance in me. And in Living Bible, it expresses it beautifully. Listen to this. He says, I want you to know how God became rich when He got you.
നിന്നെ ലഭിച്ചപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് ധനികനായി തീർന്ന കാര്യം നീ അറിയാൻ ഞാൻ
ആഗ്രഹിക്കുന്നുണ്ടോ? Somebody else, perhaps not me. I'm such a rotten person. God became rich when He got me. I've been such a nuisance to God ever since I got converted. That's why Paul says, I hope your eyes will be open to see this truth. I believe it. You may think it is pride, it's not pride.
It's faith.
I believe God became rich when He got me. Think of He's got the stars and the planets. Now how can He become rich when He got me? You know, Abraham had so many riches, but he became rich when he got Isaac. God became rich when He got those who responded to the call of Christ.
യേശുക്രിസ്തുവിന്റെ വിളിയോട് പ്രതികരിക്കുന്നവരെ ലഭിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് ധനികനായിരിക്കും.
And he also wants us to know
വീണ്ടും ചില കാര്യങ്ങളോട് അറിയാനായിട്ട് അവൻ
ആഗ്രഹിക്കുന്നു. The greatness verse 19 of his power which we can have.
വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം.
The greatest power which was manifested when he raised up Christ from the dead verse 20.
20-ാമത്തെ വാക്യത്തിൽ അവൻ ക്രിസ്തുവിൽ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചപ്പോൾ അവിടെ പ്രകടമായ
That is a greater power than creating of the world.
ഈ ലോകത്തെ ഉണ്ടാക്കുന്നതിലും വലിയൊരു ശക്തിയായിരുന്നു ആ ഒരു കാര്യം.
He raised up Jesus from the dead.
മരിച്ചവരിൽ നിന്ന് യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു.
And that power God wants me to know.
ആ ശക്തി എന്തെന്ന് ഞാൻ അറിയുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തെന്ന് അറിയാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു.
We've just gone through Ephesians 1.
നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ കൂടി കടന്നുപോയി.
See how eager God is to help us to know what all he's done for us in Christ.
യേശുക്രിസ്തുവിൽ നമുക്ക് അവൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ?
I just wanted to give you a little taste.
ഞാൻ അതിന്റെ ഒരു അല്പം രുചി നിങ്ങൾക്ക് നൽകുവാനായിട്ട് ശ്രമിക്കുന്നു.
Read Ephesians 1, 2 and 3 in this light.
ഈ വെളിച്ചത്തിന്റെ പിൻബലത്തിൽ എഫേസ്യ ലേഖനം 1-ും 2-ും 3-ും വായിക്കുക.
A tremendous work was done when Jesus died and rose again.
യേശുക്രിസ്തു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ വലിയൊരു പ്രവൃത്തി അവിടെ നടന്നു.
And that's for us.
അത് നമുക്ക് വേണ്ടിയാണ്.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father, help us to know
സ്വർഗസ്വനായ പിതാവേ, ഞങ്ങൾ ഈ കാര്യങ്ങൾ അറിയാൻ ഞങ്ങളെ സഹായിക്കും.
What you did for us in Christ.
യേശുക്രിസ്തുവിൽ നീ ഞങ്ങൾക്കായിട്ട് ചെയ്ത കാര്യങ്ങൾ.
And give us faith to believe it.
അത് വിശ്വസിക്കാനുള്ള വിശ്വാസത്തെ ഞങ്ങൾക്ക് നൽകണമേ.
So that we can live in the joy of that what you have done for us.
നീ ഞങ്ങൾക്കായിട്ട് ചെയ്ത ആ പ്രവൃത്തിയുടെ ആനന്ദത്തിൽ കഴിയുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ.
Pray in Jesus' name. യേശുക്രിസ്തുവിന്റെ
നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
Amen.